الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. أما بعد، പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മസ്ജിദിലെ വിദ്യാർത്ഥികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഏറെ മഹത്തരമായ ബദറിന്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞവസാനിപ്പിച്ചത്. ബദറിൽ വമ്പിച്ച വിജയം മുസ്ലിമീങ്ങൾ നേടുകയും അള്ളാഹുവിന്റെ സഹായവും അവന്റെ ശത്രുക്കൾക്കെതിരിൽ വിജയവും പ്രതാപവും ലഭിച്ച സന്തോഷത്തിൽ മുസ്ലിമീങ്ങൾ മദീനയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അബ്ദുല്ലാഹിബ്നു റവാഹ, സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുമ എന്നീ രണ്ട് സഹാബിമാരെ ആ സന്തോഷവാർത്ത മദീനക്കാരെ, ബദറിൽ പങ്കെടുത്തവർ എത്തുന്നതിനു മുമ്പ് അറിയിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. സന്തോഷവാർത്ത മുസ്ലിമീങ്ങൾ അറിയിക്കുക എന്നത് നല്ല കാര്യമാണ്, അത് മുസ്തഹബായ കാര്യമാണ്. കിതാബു തൗഹീദുകൾ പഠിച്ചിട്ടില്ലേ? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, തൗഹീദുള്ളവർക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷവാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടപ്പോൾ പറഞ്ഞു, ചോദിച്ചത് അഫല ഉബശ്ശിറുന്നാസ്, ഞാൻ ഈ സന്തോഷവാർത്ത ആളുകൾ അറിയിക്കട്ടെ. സന്തോഷം ആളുകളുടെ മനസ്സിൽ നിറക്കുന്ന കാര്യം പറഞ്ഞു കൊടുക്കുക എന്നത് നല്ല കാര്യമാണ്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു അദ്ദേഹത്തിന്റെ തൗബ സ്വീകരിച്ചുവെന്ന് ഖുർആനിൽ അവരെ കുറിച്ച് ആയത്തിറങ്ങി, ആ സന്തോഷവാർത്ത അറിയിക്കാൻ രണ്ടുപേർ ശ്രമിച്ചു എന്നാൽ ഒരാൾ ഒരു കുന്നിന്റെ മുകളിൽ കയറി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, മറ്റയാൾ തന്റെ വാഹനം പുറത്തേറി വരുന്നതിന് മുമ്പ് ആ ശബ്ദം കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കേട്ടു. അദ്ദേഹത്തിന്റെ കഥ ഇൻഷാഅല്ലാഹ് ഈ സീറയിൽ വഴിയെ നമുക്ക് വിശദീകരിക്കാം. തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലാണ് ഇതുള്ളത്. കേട്ട ഉടനെ കഅബ് റളിയല്ലാഹു അൻഹു സുജൂദിൽ വീണു. സന്തോഷവാർത്ത അറിയിച്ച ആൾക്ക് കഅബ് റളിയല്ലാഹു അൻഹു തന്റെ വസ്ത്രം സമ്മാനമായി കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി എനിക്ക് വേറെ വസ്ത്രം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സ്വന്തമായി ആകെയുള്ളൊരു വസ്ത്രം തന്റെ ഈ സന്തോഷവാർത്ത അറിയിച്ച ആൾക്ക് കൊടുത്തു. മറ്റൊരാളുടെ വസ്ത്രം ധരിച്ചിട്ടാണ് പിന്നെ മസ്ജിദിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ചെല്ലുന്നത്. അതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാം, മുസ്ലിമീങ്ങളുടെ മനസ്സിൽ സന്തോഷം നിറക്കുന്ന വാർത്ത അവർ അറിയിക്കുക എന്നത് ഖൈറായ കാര്യമാണ്, അത് പുണ്യകരമായ കാര്യമാണ്. നോക്കൂ, ഇങ്ങനെ രണ്ട് സഹാബിമാർ മദീനക്കാരെ ഈ സന്തോഷവാർത്ത അറിയിക്കാൻ, ബദറിലെ വിജയത്തിന്റെ സന്തോഷവാർത്ത അറിയിക്കാൻ നേരത്തെ എത്തുകയുണ്ട്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ നേടിയ ഗനീമത്തുമായിട്ടാണ് മദീനയിലേക്ക് വരുന്നത്. ഗനീമത്ത് എന്നാൽ യുദ്ധാർജിത സ്വത്താണ്, യുദ്ധാർജിത സ്വത്ത്. മുൻകഴിഞ്ഞ നബിമാർക്കും അവരുടെ ഉമ്മത്തിനും യുദ്ധത്തിൽ ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുത്ത സ്വത്ത് ഉപയോഗിക്കുക അനുവദനീയമായിരുന്നില്ല, അതനുവദനീയമായിരുന്നില്ല. അവരെന്താണ് ചെയ്തിരുന്നത്? അവർ യുദ്ധത്തിൽ നേടിയ സ്വത്ത് മുഴുവൻ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുകയും എന്നിട്ട് അള്ളാഹു മുകളിൽ നിന്നൊരു തീ അയക്കുകയും അത് മുഴുവൻ കരിച്ചു കളയുകയും ചെയ്യും. ഇതായിരുന്നു പഴയകാല നബിമാർ അവരുടെ ഉമ്മത്ത് ചെയ്തിരുന്നത്. തീ വരുന്നില്ല എങ്കിൽ അത് അള്ളാഹു സ്വീകരിച്ചിട്ടില്ല, ആ സ്വത്തിൽ നിന്ന് ആരോ വഞ്ചിച്ചെടുത്തിട്ടുണ്ട്, ഗുലൂൽ നടത്തിയിട്ടുണ്ട്. ഗുലൂൽ എന്ന് പറയും യുദ്ധത്തിലെ സ്വത്ത്, അത് ആരെങ്കിലും കവർന്നെടുക്കുക. ഈ ഉമ്മത്തിലാണെങ്കിൽ അത് വീതം വെക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എടുക്കുക. ഇത് തോന്നിയതുപോലെ ആളുകളുടേത് തട്ടിപ്പറിച്ചെടുക്കുക എന്നൊരു സംവിധാനമല്ല, മറിച്ച് അതിനെല്ലാം ഇസ്ലാം കൃത്യമായ വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട്. കിട്ടണമൊക്കെ പോയി ഓരോരുത്തർ വാരിയെടുക്കുക, കൊള്ളയടിക്കുക എന്നതാണോ ഇസ്ലാമിലെ ഖനീമത്ത് എന്നാൽ യുദ്ധാർജിത സ്വത്തെന്നാൽ അല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട്. ഭരണാധികാരിക്ക് അതിൽ വ്യക്തമായ, അതിൽ ഒരു പ്രത്യേകമായ അധികാരം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്, മുൻകഴിഞ്ഞ നബിമാർക്ക് നൽകപ്പെട്ടിട്ടില്ലാത്ത, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി നൽകപ്പെട്ട കാര്യങ്ങളിൽ എന്താണ്? എന്ത്? വഹില്ലത്തി അൽഗനായിം, ഗനീമത്ത് എനിക്ക് അനുവദനീയമാക്കപ്പെട്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ബദറിലെ ഗനീമത്തുമായും അതുപോലെ ബദറിൽ പിടിക്കപ്പെട്ട തടവുകാരുമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചു വരുന്നത്. ആ സന്ദർഭത്തിലാണ് സൂറത്തുൽ അംഫാൽ അല്ലാഹു അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സൂറത്തുൽ അംഫാലിന്റെ തുടക്കത്തിൽ എന്താണ് അല്ലാഹു പറയുന്നത്? ആ ഒന്നാമത്തെ ആയത്ത് യസലൂനക അനിൽ അംഫാൽ, അവർ താങ്കളോട് അംഫാലിനെ കുറിച്ച് ചോദിക്കുന്നു നബിയെ. എന്താണ് അൽ അംഫാൽ എന്ന് പറഞ്ഞാൽ യുദ്ധാർജിത സ്വത്താണ്. അതുകൊണ്ടാണ് ബദറിനെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ ഈ സൂറത്തിലുണ്ട്, സൂറത്തുൽ അംഫാലിലുണ്ട്. പിശാജ് വന്നത്, എന്നിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാൻ എന്ന് പറഞ്ഞത്, അല്ലാഹു മലായിക്കത്തിനെ ഇറക്കിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളെ സഫായി അണി അണിയായി നിർത്തിയത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നേരെ ചരൽക്കല്ലുകൾ എറിഞ്ഞത്, ഇതേക്കുറിച്ചെല്ലാമുള്ള സൂചനകളും പരാമർശങ്ങളും പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംഫാലിൽ ഉണ്ട്. ബദറിനെ കുറിച്ച് ധാരാളമായി പരാമർശിക്കപ്പെട്ട സൂറത്താണ് സൂറത്തുൽ അംഫാൽ. ഉഹദിനെ കുറിച്ച് ധാരാളമായി പരാമർശങ്ങൾ വന്ന സൂറത്താണ് ഏത് സൂറത്ത്? ആര് പറയും? സൂറത്തു സൂറത്ത് അലി ഇമ്രാൻ. സൂറത്ത് അലി ഇമ്രാനിൽ ഉഹദിനെ കുറിച്ച്, ഉഹദ് യുദ്ധത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ ധാരാളമായി വന്നിട്ടുണ്ട്. തബൂക്ക് യുദ്ധത്തെ കുറിച്ചുള്ള പരാമർശം വന്ന സൂറത്ത് ഏതാണ്? കുറെ പരാമർശങ്ങൾ വന്ന സൂറത്ത് സൂറത്തു തൗബ. സൂറത്തു തൗബ നോക്കൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബന്ധികളുമായി മദീനയിലെത്തി. തടവുകാരായ ആളുകളെ എന്തു ചെയ്യണം, തടവുകാരായ ആളുകളെ എന്താണ് ചെയ്യേണ്ടത്, അതിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാലോചന നടത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാലോചന നടത്തുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി അവർ നമ്മുടെ കുടുംബക്കാരാണ്, നമ്മൾ അവരെ ഫിദിയ വാങ്ങി, അവർക്ക് അവരെ മോചിപ്പിക്കാനുള്ള മോചന ദ്രവ്യം വാങ്ങി അവരെ വിട്ടയക്കുക. ആ സ്വത്ത് നമുക്ക് ഇസ്ലാമിന് വേണ്ടി ഉപയോഗിക്കാം, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഉപയോഗിക്കാം നമുക്ക് സാധിക്കും. അതുപോലെ ഈ വിട്ടയക്കപ്പെടുന്ന ആളുകൾ നാളെ ഇസ്ലാമിലേക്ക് വരാനും സാധ്യതയുണ്ട് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഭിപ്രായം പറഞ്ഞു. ഉമറിനോട് ചോദിച്ചു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ആ അഭിപ്രായമല്ല, ഈ ആളുകൾ കുഫറിന്റെ നേതാക്കന്മാരാണ്, എന്റെ ബന്ധുവായ ഇന്നാളെ എനിക്ക് തരിക, അല്ല ഞാൻ കുന്നുകളയും. അലിക്ക് അഖീലിനെ കൊടുക്കുക, അലിയുടെ ബന്ധുവായ അഖീലിനെ കൊടുക്കുക, സഹോദരനെ കൊടുക്കുക. അലി കൊലപ്പെടുത്തട്ടെ, അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ അറിയട്ടെ, നമുക്ക് അല്ലാഹുവിന്റെ ശത്രുക്കളോട് യാതൊരു നിലക്കുമുള്ള അടുപ്പവുമില്ല എന്ന്. ഈ രൂപത്തിലാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അഭിപ്രായം പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമാണ്. അഥവാ മോചനദ്രവ്യം വാങ്ങുകയും എന്നിട്ട് അവരെ വിട്ടയക്കുകയും ചെയ്യണമെന്ന അഭിപ്രായം. സൂറത്തു അൽ അംഫാലിലെ ആയത്തുകൾ ഇറങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറും കരയുന്നു. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കൽപ്പന വരുന്നതിന് മുൻപ് മോചനദ്രവ്യം വാങ്ങി അവരെ വിട്ടയക്കാൻ തീരുമാനമെടുത്തതിന് റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞു, മാ കാന ലിനബിയൻ അൻ യകൂന ലഹു അസ്രാ ഹത്താ യുസ്ന ഫിൽ അർദ്. ഒരു നബിക്ക് ഈ തടവുകാരെങ്ങനെ സ്വീകരിക്കുക എന്നത് പാടില്ല. ഹത്താ യുസ്ന ഫിൽ അർദ്, അല്ലാഹുവിന്റെ ശത്രുക്കളെ അവരെ ഇതുപോലെ ഉള്ള യുദ്ധങ്ങളിൽ ആദ്യം തന്നെ ഇങ്ങനെ തടവുകാരെ സ്വീകരിക്കുക എന്നൊരു നയം സ്വീകരിക്കുക പാടില്ല. ഏതുവരെ യുദ്ധത്തിൽ അവരെ ഉന്മൂലനം ചെയ്യാതെ തുടച്ചു നീക്കുന്ന രൂപത്തിൽ ശക്തമായ പ്രതികരണം നടത്തിയിട്ടല്ലാതെ അതിനു മുൻപ് തടവുകാരെ സ്വീകരിക്കുക എന്നത് പാടില്ല. തുരീദുന ആറദ ദുനിയ വല്ലാഹു യുരീദുൽ ആഖിറ, നിങ്ങൾ ദുനിയാവിന്റെ വിഭവങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലാഹു പരലോകം ഉദ്ദേശിക്കുന്നു. അല്ലാഹു അസീസുൽ ഹകീം, അല്ലാഹു മഹാപ്രതാപിയാണ്, അവൻ ഹകീമാണ്, ഏറെ ഹിക്മത്തുള്ളവനാണ്. ലൗല കിതാബു മിൻ അല്ലാഹി സബഖ ലമസ്സകും ഫീമാ അഖദ്തും അദാബുൻ അദീം, നിങ്ങൾ സ്വീകരിച്ചതിന്റെ പേരിൽ നിങ്ങളെ വമ്പിച്ച ശിക്ഷ ബാധിച്ചേനെ. അല്ലാഹുവിങ്കിൽ നിന്ന് നേരത്തെ ഒരു തീരുമാനമില്ലായിരുന്നുവെങ്കിൽ, അഥവാ അല്ലാഹു നേരത്തെ അവൻ രേഖപ്പെടുത്തിയ കാര്യമാണ് മുസ്ലിമീങ്ങൾക്ക് ഗനീമത്ത് അനുവദനീയമാണ് എന്നത്. ഫക്കുലു മിമ്മ ഗനിംതും ഹലാലൻ തയ്യിബ, എന്നിട്ട് അല്ലാഹു പറഞ്ഞു നിങ്ങൾ ഹലാലായത് തയ്യിബായത് സ്വീകരിച്ചുകൊള്ളുക. ഈ നിങ്ങൾ യുദ്ധാർജിത സ്വത്തായി നേടിയത് അത് നിങ്ങൾ ഹലാലായിക്കൊണ്ട് അല്ലാഹു അനുവദനീയമാക്കിയത് എന്ന നിലക്ക് തന്നെ, വിശിഷ്ടമായത് എന്ന നിലക്ക് തന്നെ നിങ്ങളത് തിന്നുകൊള്ളുക, ഉപയോഗിച്ചുകൊള്ളുക. വസ്തഖുല്ലാഹ ഇന്നല്ലാഹ ഗഫൂറു റഹീം, അല്ലാഹുവിനെ സൂക്ഷിക്കുക, അവനേറെ പുറത്തു തരുന്നവനാണ്, അവനേറെ കരുണ ചൊരിയുന്നവനാണ്. ഇതുകൊണ്ട് ധാരാളം പണ്ഡിതന്മാർ പറയുകയുണ്ടായി, അവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ശരിവച്ചത് എന്നത്. ആ സന്ദർഭത്തിലെ കാര്യമാണ് ഈ പറയുന്നത്, മനസ്സിലായില്ലേ? ഒരിക്കലും ഒരു കാലത്ത് മുസ്ലിമീങ്ങൾ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട തടവുകാരെ വിട്ടേക്കരുത്, അവരെ മുഴുവൻ കൊന്നുകളയണം എന്നല്ല ഇവിടെ പറഞ്ഞ നിയമം, തെറ്റിദ്ധരിക്കരുത്. മറിച്ച് ഇവിടെ അവരെ തടവുകാരായി സ്വീകരിക്കാനും മോചനദ്രവ്യം വാങ്ങി വിട്ടേക്കാനുമുള്ള അള്ളാഹുവിന്റെ കൽപ്പന വരുന്നതിന് മുൻപ് അത് സ്വീകരിച്ചു. ഇത് മുസ്ലിമീങ്ങൾക്ക് ഇങ്ങനെ ഒരു വിജയം ലഭിച്ച ആദ്യത്തെ യുദ്ധമാണ്. അപ്പൊ ആദ്യം തന്നെ ഇതുപോലുള്ള നടപടി സ്വീകരിച്ചാൽ അത് യുദ്ധത്തിലെ ശക്തിയെ കുറച്ചു കാണിക്കുന്ന ഒരു നടപടിയായി പോകും എന്ന നിലക്ക് മാത്രമാണ് അതിന് മനസ്സിലാക്കേണ്ടത്, അല്ലാതെ എന്തല്ല, ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല എന്നല്ല. അങ്ങനെ ചെയ്യാം, അത് മുസ്ലിമീങ്ങളുടെ ഭരണാധികാരിയുടെ തീരുമാനത്തിൽപ്പെട്ടതാണ്. യുദ്ധം എന്നത് മുസ്ലിം ഭരണാധികാരിയുടെ കീഴിൽ, ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ, വലിയുൽ അമറിന്റെ കീഴിൽ മാത്രമുള്ളതാണ്. അദ്ദേഹത്തിന് മാത്രമാണ് ഇത് നയിക്കാൻ, അതിന് ഉത്തരവിടാൻ ഒക്കെ അവകാശമുള്ളത്. അല്ലാതെ മുസ്ലിം ആളുകൾ, കുറച്ചാളുകൾ ഏതെങ്കിലും കക്ഷികളായി തിരിഞ്ഞ് ഓരോരോ സംഘങ്ങൾ ബോംബ് പൊട്ടിക്കാനും ആളുകൾ കൊല്ലാനും പൊട്ടിത്തെറിക്കാനും ഒക്കെ പോവുക എന്നതല്ല ഇസ്ലാമിലെ യുദ്ധം. അത് ഇസ്ലാമിലെ യുദ്ധവുമായി യാതൊരു ബന്ധവുമില്ല. ഇസ്ലാമിലെ യുദ്ധം ഈ രൂപത്തിൽ അതിന്റെ നിബന്ധനകൾ, അതിന്റെ ഷർത്തുകൾ പാലിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാവൂ, അല്ലെങ്കിൽ അതുകൊണ്ട് ഗുണത്തേക്കാൾ അധികം ദോഷമാണ് ഉണ്ടാവുക. ആളുകളുടെ രക്തം ചിന്തുന്ന കാര്യമാണ്, നിസ്സാരമായ കാര്യമല്ല. അതുപോലെ ബന്ദികളുടെ കാര്യത്തിന് അവരെന്തു ചെയ്യണം, അവരെ കൊലപ്പെടുത്തുക എന്നതാണോ ആ സമയത്ത് ഇസ്ലാമിക സമൂഹത്തിന് നല്ലത്, അവരുടെ ശത്രുക്കളുമായുള്ള നീക്കുപോക്കിന് അതാണോ നല്ലത്? കാരണം ശത്രുക്കളുടെ നിലപാടും അതിൽ ബാധകമാണ്. അതുകൊണ്ടാണ് ബനൂ ഖുറൈബ അവരിലെ ബന്ദികളെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ ഉത്തരവിട്ടത്. ഇൻഷാല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ചരിത്രം വരാനും, വിട്ടയക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവിട്ട ആളുകളുണ്ട്. ഇങ്ങനെ അത് ഏതാണോ ഖൈർ, ഇത് ഭരണാധികാരി തീരുമാനിക്കേണ്ട കാര്യമാണ്, അദ്ദേഹത്തിനാണത് മനസ്സിലാവുക. ഏതാണ് നമുക്ക് നല്ലത്, ഏതാണ് ഈ ഉമ്മത്തിന് നല്ലത്, ശത്രുക്കളുമായുള്ള നീക്കുപോക്കിൽ മുന്നോട്ടുള്ള സഞ്ചാരത്തിലേതാണ് നല്ലത്, അതെല്ലാം അദ്ദേഹത്തിന്റെ സലാഹിയത്തിൽപ്പെട്ടതാണ്. മുസ്ലിം ഭരണാധികാരിക്ക് തീരുമാനിക്കാം, അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണതെല്ലാം, അതാണ് നിയമം. ഇവിടെ ബദറിന്റെ കാര്യമാണ് പറഞ്ഞത്, ഇവിടെ ബദറിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി അതിന്റെ കൂടെ നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിലാക്കുക. അലിമാബുൽ ഖയ്യിം റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ ജാദുൽ മആദിൽ, നമുക്ക് ആശ്ചര്യം തോന്നിപ്പോകുന്ന മനോഹരമായ ചില അഭിപ്രായങ്ങളെ കുറിച്ച് പറഞ്ഞത് കാണാം. യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് സംഭവിച്ചത് എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ ഏത് കാര്യം വിധിച്ചുവോ നടന്നതെന്താണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടയാക്കുകയാണ് ചെയ്തത്, മോചനദ്രവ്യം വാങ്ങുകയാണ് ചെയ്തത്. അതിൽ യഥാർത്ഥത്തിൽ പിന്നീട് ധാരാളം ഖൈറുകളുണ്ടായി. കാരണം അവരിൽ ധാരാളം പേർ ഇസ്ലാം സ്വീകരിക്കാൻ അതുകൊണ്ട് കാരണമായി. ഈ ബന്ദികളിൽ ധാരാളം പേർ ഇസ്ലാം സ്വീകരിക്കാൻ അതുകൊണ്ട് കാരണമായി. അദ്ദേഹം അത് സംബന്ധിച്ച് പറയുന്ന മനോഹരമായ ചില വാക്കുകൾ ഉണ്ട്. നമ്മളത് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിട്ടയക്കാൻ ചെയ്തത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ് ഉമർ മുഹദ്ദസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് പല പഴയ ഉമ്മത്തുകളിൽ മുഹദ്ദസുകളും. എന്താണ് മുഹദ്ദസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളുടെ നാവിലൂടെ സത്യം പുറത്തേക്ക് വരും. അവർ പറയുന്ന കാര്യങ്ങൾ ആണ് പിന്നീട് സത്യമായി പുലരുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അങ്ങനെ ഒരു പ്രത്യേകമായ ഫിറാസത്ത് നൽകിയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ, കാര്യങ്ങൾ അത് സൂക്ഷ്മമായി മനസ്സിലാക്കാൻ ഉള്ള തൗഫീഖ് ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരിൽ ഒരാളാണ്. അതുകൊണ്ടാണ് നോക്കൂ, മുവാഫഖാത്തു ഉമർ എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ് മുവാഫഖാത്തു ഉമർ എന്ന് പറഞ്ഞാൽ, ഉമർ റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറയുക, അള്ളാഹു സുബ്ഹാനഹു വതആല അത് സത്യപ്പെടുത്തിക്കൊണ്ട് ആയത്തുകൾ അവതരിപ്പിക്കുക, അള്ളാഹു ആ തീരുമാനം പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലൗ കാന ബഅദി നബിയുൻ ലകാന ഉമർ, എനിക്ക് ശേഷം ഒരു നബി ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ലകാന ഉമർ, അതാരാകുമായിരുന്നു, ഉമർ ആകുമായിരുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. ഉമറിന്റെ ശ്രേഷ്ഠതയാണ് ആ ഹദീസ് നമ്മെ അറിയിക്കുന്നത്. പക്ഷേ ഉമർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ശ്രേഷ്ഠനാണെന്നല്ല, മനസ്സിലായില്ലേ? ഉമറിന്റെ ഫളാണ് അതിലുള്ളത്. ഈ ഉമ്മത്തിനുമേൽ, ഈ ഉമ്മത്തിലെ എല്ലാവരെക്കാളും ഉമർ ശ്രേഷ്ഠനാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ മറ്റുള്ള എല്ലാവരെക്കാളും ശ്രേഷ്ഠനാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു. പല സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നമുക്ക് മഖാമു ഇബ്രാഹിം അവിടെ അത് നിസ്കരിക്കാനുള്ള സ്ഥലമാക്കണം. ഖുർആനിൽ അല്ലാഹു ആയത്ത് അവതരിപ്പിക്കാൻ, വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, നിങ്ങൾ മഖാമു ഇബ്രാഹിം അത് മുസല്ല നിസ്കാര സ്ഥലമായി സ്വീകരിക്കുക. മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ തവാഫ് കഴിഞ്ഞാൽ നിസ്കാരം സുന്നത്താണ്. മദ്യം അത് വിലക്കുന്ന കാര്യം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് ആവശ്യപ്പെടുകയാണ്. ഖുർആനിൽ മദ്യം വിലക്കുന്ന, പടിപടിയായി വിലക്കുന്ന ഒന്നാമത്തെ ഘട്ടം പറയുന്ന ആയത്ത് അവതരിച്ചു. ഒന്നാമത്തെ ആയത്ത് അവതരിച്ചു മദ്യത്തിൽ, അതിൽ നന്മയുണ്ട് ഷറുമുണ്ട്, ചില ഉപകാരങ്ങളുണ്ട്, അതുപോലെ ഉപദ്രവങ്ങൾ. അതിന്റെ ഉപദ്രവമാണ്, അതിലെ പാപമാണ് കൂടുതൽ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ആ വിധി കൊണ്ട് തൃപ്തിയായില്ല. ഉമർ അതൃപ്തി പറഞ്ഞു എന്നാണ്. അതൃപ്തി എന്ന് പറഞ്ഞാൽ ഇനിയും വേണം എന്ന ഉമറിന്റെ താല്പര്യം പറഞ്ഞു. അള്ളാഹു അവതരിപ്പിച്ച വിധിയിലെ അതൃപ്തിയല്ല, ഇനിയും വേണമെന്ന താല്പര്യം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അടുത്ത ആയത്ത് ഇറങ്ങുകയാണ്. എന്താണ്? നിസ്കരിക്കുമ്പോൾ لا تقربوا الصلاة وأنتم سكارى ലഹരിയിൽ ആയിരങ്ങൾ എന്ത് ചെയ്ത് നിസ്കരിക്കാൻ വരും. നിസ്കാരത്തിന് ലഹരിയിൽ വരാതിരിക്കണമെങ്കിൽ നിസ്കാരത്തിന് തൊട്ടു മുമ്പ് കുടിച്ചാൽ നിസ്കാരത്തിന് ലഹരി ഉണ്ടാവില്ലേ? ഉണ്ടാകും. കുറച്ചു നേരത്തെ കൂടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. അപ്പോ മദ്യ ഉപയോഗം കുറയും. ആഴത്തിറങ്ങി നമ്മുടെ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇനിയും വേണമെന്ന് പറയുക. ഒടുവിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മദ്യം പരിപൂർണമായി വിലക്കുന്ന ആയത്തിറക്കി, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു രിജ്സു മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ ഇന്നമ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകും അൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംറി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി وعن الصلاة فهل أنتم منتهون എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആനിലെ ആയത്ത് അല്ലാഹു അവതരിപ്പിക്കുകയാണ്. മദ്യവും അതുപോലെ ചൂതാട്ടവും ഭാഗ്യപരീക്ഷണം നടത്താനുള്ള പ്രശ്നക്കോലുകളും അതുപോലെ പ്രതിഷ്ഠകളും ബിംബങ്ങളും ഇതെല്ലാം റിജ്സു മിൻ അമലി ഷൈത്താൻ, പിശാചിന്റെ പ്രവർത്തനത്തിൽപ്പെട്ട മ്ലേച്ഛമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് മുഅ്മിനുകളെ നിങ്ങളത് ഉപേക്ഷിക്കുക. ഫജ്തനിബൂ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. പിശാജ് മദ്യത്തിലൂടെ ചൂതാട്ടത്തിലൂടെ നിങ്ങൾക്കിടയിൽ വിദ്വേഷവും അതുപോലെ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നും നിസ്കാരത്തിൽ നിന്നും നിങ്ങളെ അശ്രദ്ധരാക്കാനും നിങ്ങളിൽ വിദ്വേഷം വിളക്കിവിടാനും ശത്രുത ഉണ്ടാക്കുവാനുമാണ് അത് മുഖേന ഉദ്ദേശിക്കുന്നത്. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ ഇത് അവസാനിപ്പിക്കാൻ ഒരുക്കമുണ്ടോ? എന്താണ് മുഅ്മിനുകൾ പറഞ്ഞത്? ഇൻതഹൈന, ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു തൃപ്തി പറഞ്ഞത്. സ്ത്രീകളുടെ ഹിജാബ്, സ്ത്രീകളുടെ ഹിജാബ്, അത് ഇസ്ലാമിൽ ആദ്യം അത് നിയമമുണ്ടായിരുന്നില്ല. പുരുഷന്മാരും സ്ത്രീകളും ഇടകലരുന്നത് ആദ്യകാലത്ത് ഇസ്ലാമിൽ വിലക്കിയിരുന്നില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നബിയെ, താങ്കളുടെ ഭാര്യമാർ അവരുടെ അരികിലേക്ക് അവരെ മറ്റുള്ളവർ കാണാതിരിക്കാൻ ഒരു മറ സ്വീകരിച്ചിരുന്നുവെങ്കിൽ. എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു വിശാലത നൽകിയിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്ക് പറയുകയില്ല. അള്ളാഹു ആ സമയത്ത് വിലക്കിയിട്ടില്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ചിട്ടില്ല. ഉമർ ഹിജാബ് ഇറങ്ങാനുള്ള ആഗ്രഹം കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ സൗദ റളിയല്ലാഹു അൻഹ അവർ പോകുമ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ അവർ പഴയകാലത്ത് വീടുകളിൽ ടോയ്ലറ്റുകളില്ലാത്ത സമയത്ത് ദൂരെ ആളുകൾ കാണാത്ത സ്ഥലത്ത് ആയിരുന്നു അതിനുവേണ്ടി ചെല്ലി പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ചെന്നിരുന്നത്. രാത്രിയും മറ്റും അവരങ്ങനെ ചെന്നിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സൗദ റളിയല്ലാഹു അൻഹ പോകുമ്പോൾ, സൗദ റളിയല്ലാഹു അൻഹ അവർ പ്രായമുള്ള സ്ത്രീയാണ്, അതുപോലെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ ബാക്കിയുള്ള ഭാര്യമാരെക്കാൾ ശരീര വലിപ്പമുള്ള മഹദിയാണ്. റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയായ സൗദ ബിൻത് ജമഅ റളിയല്ലാഹു അൻഹ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർ പോകുമ്പോൾ പറഞ്ഞു, ഖദ് അറഫ്നാക യാ സൗദ, സൗദ ഞങ്ങൾക്ക് നിന്നെ മനസ്സിലായിട്ടുണ്ട്, സൗദിയാണ് പോകുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ പറയുക, എന്തിനു വേണ്ടി? അല്ലാഹു റബ്ബുൽ ആലമീൻ ഹിജാബ് അവതരിപ്പിക്കാനുള്ള ആഗ്രഹം കാരണത്താൽ ഹിജാബിന്റെ ആയത്ത് അല്ലാഹു അവതരിപ്പിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു എന്തു പറഞ്ഞു? അതുപോലെ ഉമർ എന്തു പറഞ്ഞു? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലിന്റെ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ എന്ന മുനാഫിക്കുകളുടെ തലവൻ, മുസ്ലിമീങ്ങൾക്ക് ഏറെ ദ്രോഹങ്ങൾ വരുത്തി വെച്ചവൻ, അയാൾ ഉള്ളിൽ ശരിയായ കാഫിറാണ്, പുറമേക്ക് വിശ്വാസം അഭിനയിക്കുക മാത്രമാണ്, അങ്ങനെയുള്ള കടുത്ത മുനാഫിഖാണ്. എന്നാൽ പുറമേക്കുള്ള അവസ്ഥ പരിഗണിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലിന്റെ മയ്യിത്ത് നിസ്കരിക്കാൻ പോവുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രത്തിന് പിടിച്ചു വലിക്കുകയാണ്. നബിയെ, അവൻ ഇന്ന ഇന്ന ദിവസം ഇന്ന ഇന്ന വാക്കുകൾ പറഞ്ഞിട്ടില്ലേ? ഖുർആനിൽ അള്ളാഹു താങ്കളോട് പറഞ്ഞിട്ടില്ലേ ഇവർക്ക് വേണ്ടി പാപമോചനം നടത്തരുത് എന്ന്? കാരണം ഖുർആനിൽ ആദ്യം അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്, നബിയെ, താങ്കൾ അവർക്ക് വേണ്ടി 70 തവണ പാപമോചനം തേടിയാലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉമറിനോട് പറഞ്ഞു, ഉമറേ, ഖുയ്യിർതു ഫഖ്തർതു, അള്ളാഹു എനിക്ക് തെരഞ്ഞെടുക്കാൻ അവസരം നൽകിയിട്ടുണ്ട്, 70 തവണ പാപമോചനം തേടിയാലും പുറത്തെടുക്കില്ല എന്ന് അള്ളാഹു പറഞ്ഞു. ഞാൻ അതിൽ കൂടുതൽ തവണ തേടി നോക്കും, എന്തിനു വേണ്ടി? പുറത്തു കൊടുക്കാൻ. യാ സുബ്ഹാനല്ലാഹ്, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ സൗമ്യതയും അവിടുത്തെ കാരുണ്യവും എത്ര വലുതാണെന്ന് ചിന്തിച്ചു നോക്കും. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അള്ളാഹു ആയത്ത് അവതരിപ്പിക്കാൻ, വലാ തുസല്ലി അലാ അഹദി മിൻഹും മാത അബദൻ വലാ തഖും അലാ ഖബ്രി, അവർ മരിച്ചാൽ അവരിൽ ഒരാൾക്ക് വേണ്ടിയും താങ്കൾ നിസ്കരിക്കരുത്, അവരുടെ ഖബറിങ്കൽ ചെല്ലരുത് എന്ന് ഖുർആനിൽ അള്ളാഹു ആയത്ത് അവതരിപ്പിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഉമർ പറഞ്ഞു, എന്റെ അന്നത്തെ ധൈര്യത്തിൽ ഞാൻ പിന്നീട് ആലോചിച്ച് അത്ഭുതപ്പെട്ടു പോയി, എനിക്ക് എങ്ങനെയാണെന്ന് ധൈര്യം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുപ്പായം പിടിച്ചു വലിച്ചിട്ട് എബിയെ മുനാഫിഖല്ലേ, അവർ എന്തിനാണ് അവന് നിസ്കരിക്കുന്നത് എന്ന് ചോദിക്കാൻ എനിക്ക് അന്നെങ്ങനെ ധൈര്യം വന്നു എന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു പറഞ്ഞു. പക്ഷെ ഉമർ പറഞ്ഞതുപോലെ അള്ളാഹു ആയത്ത് അവതരിപ്പിക്കാൻ മുനാഫിഖുകൾക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പിന്നീട് പാപമോചനം തേടുകയോ അവർക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കുകയോ ചെയ്യാറുണ്ടായിരുന്നില്ല. ഉമർ പറഞ്ഞതുപോലെ ആയത്ത് അള്ളാഹു അവതരിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ പിൽക്കാലത്ത് ഷാമിലേക്ക് യാത്ര പോവുകയാണ്. ഉമറിന്റെ നേതൃത്വത്തിലാണ് പോകുന്നത്. ഷാമിലേക്ക് പോകുമ്പോൾ ഒരു വാർത്ത കേട്ടു. എന്താണ്? ഷാമിൽ പ്ലേഗ് രോഗം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. കടുത്ത പകർച്ചവ്യാധിയാണ്. ശരീരത്തിൽ ഇങ്ങനെ വ്രണം വന്നു കയറും, പ്ലേഗ് ഇങ്ങനെ വന്നു കയറും, പെട്ടെന്ന് ആളുകൾ മരിച്ചു പോകും. മഹാനായ സഹാബി മുആദ് ഇബ്ൻ ജബൽ റളിയല്ലാഹു അൻഹു തഅൂൻ വന്നിട്ടാണ്, പ്ലേഗ് വന്നിട്ടാണ് മരണപ്പെട്ടത്. 30-35 ആ പ്രായമുള്ള സമയം റളിയല്ലാഹു അൻഹു. നോക്കൂ നിങ്ങൾ, പ്ലേഗ് രോഗം ഷാമിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത വഴിയിൽ കിട്ടുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മുഹാജിറുകളും അൻസാറുകളുമായ സഹാബിമാരോട് കൂടി ആലോചിച്ചു. രണ്ടഭിപ്രായം, മുഹാജിറുകൾക്കും രണ്ടഭിപ്രായം, അൻസാറുകൾക്കും രണ്ടഭിപ്രായം. അവർ പറഞ്ഞു, ചിലർ പറഞ്ഞു നമ്മൾ പോകണം, അള്ളാഹുവിന്റെ ഖദർ, അള്ളാഹു വിധിച്ചതനുസരിച്ച് വരും, പിന്നോട്ട് പോകേണ്ടതില്ല, ഷാമിലേക്ക് പോകണം. വേറെ ചിലർ പറഞ്ഞു നബിയുടെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന് നമ്മൾ മരണത്തിന് വിട്ടുകൊടുക്കരുത്, തിരിച്ചു പോകണം, പ്ലേഗ് രോഗമുള്ള ഈ നാട്ടിലേക്ക് പോകരുത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇവരോടൊക്കെ കൂടി ആലോചിച്ചു. ഒടുവിൽ ഉമർ തീരുമാനമെടുത്തു തിരിച്ചു പോകാം, പോകേണ്ടതില്ല, ഷാമിലേക്ക് പോകേണ്ടത്, തിരിച്ചു പോകാം എന്ന് ഉമർ തീരുമാനമെടുത്തു. എന്തു ചെയ്യണമെന്ന് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതായി അവർക്കറിയില്ല. ഇത് കേട്ടപ്പോൾ അബൂ ഉബൈദ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബി, 10 സഹാബിമാരിൽ ഒരാളാണ്, അദ്ദേഹം പറഞ്ഞു, യാ ഉമർ, ഓ അമീർ മുഅ്മിനീൻ, അനഫിറു മിൻ ഖദറില്ലാ, അല്ലാഹുവിന്റെ ഖദറിൽ നിന്ന് നമ്മൾ ഒളിച്ചോടുകയാണ്, അല്ലാഹുവിന്റെ ഖദറിൽ നിന്ന് നമ്മൾ ഒളിച്ചോടുകയാണ്. ഉമർ പറഞ്ഞു, അബൂ ഉബൈദ നിങ്ങളല്ല, വേറൊരാളാണ് ഇത് പറഞ്ഞതെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഇത് പറയരുത്. നഫിറു മിൻ ഖദറില്ലാ ഇലാ ഖദറില്ലാ, നമ്മൾ അള്ളാഹുവിന്റെ ഖദറിൽ നിന്ന് ഓടുകയാണ്. എവിടേക്ക്? അള്ളാഹുവിന്റെ ഖദറിലേക്ക് തന്നെ. പിന്തിരിഞ്ഞു പോയാലും അതും അള്ളാഹുവിന്റെ ഖദറാ, അതും അള്ളാഹുവിന്റെ ഖദർ. ഉമറിന്റെ ഫിഖ്ഹ് നോക്കൂ നിങ്ങൾ, ഉമറിന്റെ ആഴമേറിയ വിജ്ഞാനം നോക്കൂ നിങ്ങൾ. ആ സമയത്താണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വരുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഈ ചർച്ച നടക്കുമ്പോൾ അവിടെ ഇല്ലായിരുന്നു, അദ്ദേഹം മറ്റൊരിടത്ത് മാറിയിരുന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വിജ്ഞാനം, ഒരു ഇൽമ്, നബിയുടെ ഹദീസ് എന്റെ വക്കലുണ്ട്. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു നാട്ടിൽ തഅൂൻ ഉണ്ടെന്ന് കേട്ടാൽ നിങ്ങൾ അങ്ങോട്ട് പോകരുത്, എന്നാൽ നിങ്ങൾ നിൽക്കുന്ന നാട്ടിൽ തഅൂൻ പ്ലേഗ് രോഗം, അതിന് സമാനമായത് ഇൻഷാഅല്ലാഹ് അതിനോട് കൂട്ടി വായിക്കാവുന്നതാണ്, സമാനമായ രോഗം അതൊരു നാട്ടിൽ ഉണ്ട് എന്ന്, നിങ്ങൾ താമസിക്കുന്ന നാട്ടിൽ ഉണ്ട് എങ്കിൽ അതിനെ പേടിച്ച് നിങ്ങൾ അവിടുന്ന് ഓടാനും പാടില്ല. മനസ്സിലായില്ലേ? ഒരു നാട്ടിൽ ഉണ്ടെന്ന് കേട്ടാൽ എന്ത് ചെയ്യരുത്? അങ്ങോട്ട് പോയത്, നിങ്ങൾ ഉള്ള നാട്ടിൽ അത് പൊട്ടിപ്പുറപ്പെട്ടാൽ അതിനെ പേടിച്ച് നിങ്ങൾ പുറത്തേക്ക് പോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടു. ഇത് കേട്ടപ്പോൾ ഉമർ ഇബ്നു ഖത്താബിനും സഹാബത്തിനും ഏറെ സന്തോഷമായി. റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, നബിയുടെ കൃത്യമായ നിർദ്ദേശം അതിൽ കിട്ടി. പക്ഷേ നേരത്തെ ഉമർ അത് പറഞ്ഞിട്ടുണ്ട്, ഉമർ പറഞ്ഞതാണ് അവിടെ ശരിയായ. അതുപോലെ നോക്കൂ, ഹജ്ജിന്റെ ഉംറയുടെ മീഖാത്ത്, അതിൽ ആ മീഖാത്തുകളിൽ മദീനക്കാർക്ക് മീഖാത്തുണ്ട് ദുൽഹുലൈഫ, യമനിൽ നിന്നും മറ്റും വരുന്നവരുടെ മീഖാത്താണ് യലംലം, ഷാമുകാരുടെ മീഖാത്താണ് ജുഹ്ഫ. അതുപോലെ രജിദ് ഭാഗത്ത് നിന്ന് വരുന്നവരുടെ മീഖാത്താണ് തായിഫ്, സൈനുൽ കബീർ. ഇറാഖുകാരുടെ മീഖാത്ത് ഏതാണ് എന്ന് ചിലർ ഉമറിനോട് ചോദിച്ചു. ഇറാഖുകാരുടെ മീഖാത്ത് അവരെവിടെ വെച്ചാണ് ഇഹ്റാം ചെയ്യേണ്ടത് എന്ന് ചിലർ ഉമറിനോട് ചോദിച്ചു. ഉമറിന് ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അറിയില്ല. പക്ഷെ ഉമറിന്റെ ഫിഖ് കൊണ്ട് ബാക്കിയുള്ള മീഖാത്തുകൾ എവിടെയാണോ അതിനനുസരിച്ച് പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ മീഖാത്ത് ദാത്തു ഇറഖാണ്, നിങ്ങളുടെ മീഖാത്ത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അങ്ങനെ വന്നിട്ടുണ്ട്. ദാത്തു ഇർഖാൻ ഇറാഖുകാരുടെ മീഖാസ്. നോക്കൂ, ഇങ്ങനെ ഉമർ ബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകതയാണ്. ധാരാളം വിഷയങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരോട് അവരുടെ അരികിലേക്ക് ചെല്ലുകയില്ല, ഇലാ എന്ന് പറയും, ഇത്ര നാളുകൾക്ക് ഭാര്യമാരുടെ അടുത്തേക്ക് ചെല്ലുകയില്ല എന്ന് ശപഥം ചെയ്യുക. അങ്ങനെ ശപഥം ചെയ്യുക എന്നൊരു വിഷയമുണ്ട് ഇസ്ലാമിൽ. അത് 4 മാസത്തിൽ കൂടുതൽ ഒരാൾ ചെയ്യുക പാടില്ല. للذين يقولون من نسائهم تربصوا 4 أشهر ധാരാളം വിധിവിലക്കുകൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1 മാസം അങ്ങനെ പോവുകയില്ലായിരുന്നു. ഭാര്യമാരിൽ നിന്നുണ്ടായ ചില നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസമുണ്ടാക്കിയ ചില കാര്യങ്ങളുടെ പേരിൽ അങ്ങനെ സത്യം ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഉമർ നബിയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ തലാഖ് ചൊല്ലി എന്നാണ് പുറത്ത് വാർത്ത വരുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഉമർ അതിന്റെ സത്യാവസ്ഥ അറിയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ ചെല്ലുകയാണ്. എന്നിട്ട് ഉമർ പറഞ്ഞു, ഞാൻ ഹഫ്സയോട്, എന്റെ മകളോട് പറഞ്ഞിട്ടുണ്ട്, നീ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോപം വാങ്ങരുത്. അങ്ങനെ കോപം വാങ്ങിയാൽ അല്ലാഹു നിന്നോട് കോപിക്കും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഉമർ പറയുക, അക്കൂട്ടത്തിൽ ഉമർ പറഞ്ഞു, നബിയെ, അവർ താങ്കളെ ഉപദ്രവിക്കുകയാണെങ്കിൽ, പ്രയാസപ്പെടുത്തുകയാണെങ്കിൽ, ഫഇന്നല്ലാഹ മൗലാക, അല്ലാഹുവാണ് താങ്കളുടെ രക്ഷാധികാരി, അള്ളാഹുവാണ് താങ്കളുടെ രക്ഷാധികാരി, ജിബ്രീലാണ് താങ്കളുടെ കൂട്ടുകാരൻ, അതുപോലെ ഞാനും അബൂബക്കറും ഉണ്ട് താങ്കൾ. പരിശുദ്ധ ഖുർആനിലെ ആയത്ത് അല്ലാഹു അവതരിപ്പിക്കാൻ, ഇൻ തതൂബ ഇലല്ലാഹി ഫഖദ് സഗത് ഖുലൂബുകുമ വഇൻ തളാഹറ അലൈഹി ഫഇന്നല്ലാഹ ഹുവ മൗലാഹു وجبريل صالح المؤمنين والملائكة بعد ذلك ظهير നബിയുടെ ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിരിൽ തിരിയുകയാണെങ്കിൽ അള്ളാഹുവാണ് നബിയുടെ രക്ഷാധികാരി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുകാരായി ജിബ്രീലുണ്ട്, സാലിഹുകളായ മുഅ്മിനുകളുണ്ട്, മലായിക്കത്തുണ്ട് നബിയുടെ സഹായികളായി എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ആയത്ത് അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെ ഉമറിന്റെ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാണ് ബദറിലെ ഈ ബന്ദികളുടെ കാര്യത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലെ തടവുകാരിൽ ചിലരെ ഇതുപോലെ മോചനദ്രവ്യം വാങ്ങി അവരിൽ പലരെയും വിട്ടയച്ചിട്ടുണ്ട്. മോചനദ്രവ്യം കൊടുക്കാൻ കഴിവില്ലാത്ത ചിലരെ ഒന്നും വാങ്ങാതെ വിട്ടയച്ചിട്ടുണ്ട് എന്നാണ്. വേറെ ചിലരെ അൻസാറുകളായ കുട്ടികൾക്ക് എഴുത്തു പഠിപ്പിക്കുക എന്നത് മോചനദ്രവ്യമായി നിശ്ചയിച്ചുകൊണ്ട് അവരെ വിട്ടയച്ചിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ ബന്ദിയായി പിടിക്കപ്പെട്ട, തടവുകാരായി പിടിക്കപ്പെട്ടവരിൽ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ സൈനബിന്റെ ഭർത്താവ് അബുൽ ആസ് ഇബ്നു റബീഅ ആണ്. അബുൽ ആസ് ഇബ്നു റബീഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ സൈനബിന്റെ ഭർത്താവാണ്. സൈനബ് ആകട്ടെ മക്കയിൽ അബുൽ ആസിന്റെ കൂടെയാണ് ഉള്ളത്. ആ കാലത്ത് മുശ്രിഖ് ആയ ഭർത്താവിന്റെ കീഴിൽ മുസ്ലിമായ പെണ്ണ് കഴിയാൻ പാടില്ല എന്ന നിയമം അവതരിച്ചിട്ടില്ലായിരുന്നു. അള്ളാഹുവിന്റെ ആ ആയത്ത് അവതരിച്ചിട്ടില്ല. ആ സമയത്ത് മുശ്രിഖായ അബുൽ ആസ് ഇബ്നു റബീഅന്റെ ഭാര്യയായി തന്നെ ആരുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ സൈനബുണ്ട്. സൈനബ് ബിൻത് റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം വറദിയല്ലാഹു അൻഹ വഅർദാഹ. സൈനബ് മദീനയിലേക്ക് ഹിജ്റ വരാൻ ശ്രമിച്ചിരുന്നു. അവർ ഗർഭിണിയായിരുന്ന സമയത്ത് അവർ ഒട്ടകപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് മദീനയിൽ വരാൻ ശ്രമിച്ചു. എന്നാൽ ചിലർ അവരെ പിന്തുടർന്നു. ഹബ്ബാർ ഇബ്നു അസ്വദ് എന്നു പേരുള്ള ഒരാൾ അവരുടെ ഒട്ടകത്തെ കുത്തി ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് താഴേക്ക് പോയി. എന്നിട്ട് അവരുടെ ഗർഭം അത് അലസിപ്പോയി, രക്തം ഒഴുകി, ഒരാകെ പ്രയാസപ്പെട്ടു. ഹബ്ബാർ ഇബ്നു അസ്വദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടെടുത്തു വെച്ച് കൊലപ്പെടുത്താൻ ഉത്തരവിട്ടു. പക്ഷേ അദ്ദേഹത്തെ ആളുകൾക്ക് കിട്ടിയില്ല. അള്ളാഹുവിന്റെ വിധി നോക്കൂ നിങ്ങൾ. ഹബ്ബാർ ഇബ്നു അസ്വദ് പിന്നീട് മുസ്ലിമായി മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നാണ്. പറഞ്ഞു വന്നത് അബു ബദർ യുദ്ധത്തിൽ അബുൽ ആസ് ഇബ്നു റബിയ സൈനബിന്റെ ഭർത്താവ് തടവുകാരനായി പിടിക്കപ്പെട്ടു. അബുൽ ആസ് ഇബ്നു റബിയനെ മോചിപ്പിക്കാൻ മോചനദ്രവ്യമായി സൈനബ് കൊടുത്തയക്കുക. കൊടുത്തയച്ച കാര്യം എന്താണ് എന്ന് നോക്കുമ്പോൾ അതിലൊരു മാലയുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജ സൈനബിന്റെ ഉമ്മ ഖദീജയുടെ മാലയാണ്. സൈനബ് റളിയല്ലാഹു അൻഹു ഭർത്താവിന്റെ മോചനദ്രവ്യമായി കൊടുത്തയച്ചു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വലിയ പ്രയാസമുണ്ടാക്കിയെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിച്ചവരിൽ അബുൽ ആസ് ഇബ്നു റബീഉ ഉണ്ടായിരുന്നു. അബുൽ ആസ് ഇബ്നു റബീഉനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുവാങ്ങി മക്കയിൽ ചെന്നാൽ സൈനബിനെ ഇങ്ങോട്ടേക്ക് അയക്കണം, സൈനബിനെ ഇങ്ങോട്ടേക്ക് അയക്കണം എന്ന് അബുൽ ആസിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുവാങ്ങി. അബുൽ ആസ് ഇബ്നു റബീഉ മക്കയിൽ ചെന്നപ്പോൾ വാക്ക് പാലിച്ചു, സൈനബിനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് അയച്ചു. അബുൽ ആസ് പിന്നീട് മുസ്ലിമായി റളിയല്ലാഹു അൻഹു. പിന്നീട് മുസ്ലിമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ നിക്കാഹ് ഇല്ലാതെ അവരുടെ ബന്ധം തുടരാൻ അവരെ അനുവദിച്ചു. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരിൽ രണ്ടുപേരിൽ ആദ്യം മുസ്ലിമായാൽ ഉള്ള വിധിവിലക്കുകൾ വിശദമായി പറയേണ്ട വിധിവിലക്കുകളാണ്. പുതിയ നിക്കാഹ് ഇല്ലാതെ ഒരാൾക്ക് പിന്നാലെ മറ്റൊരാൾ മുസ്ലിമായാൽ അവരുടെ നിക്കാഹ് തുടർന്നു പോകാനുള്ള ചില സന്ദർഭങ്ങളുമുണ്ട്. വേറൊരു വിഷയമാണ്, നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയുടെ അരികിലേക്ക് അബുൽ ആസ് സൈനബിനെ പറഞ്ഞയച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അബുൽ ആസിനെ പുകഴ്ത്തിക്കൊണ്ട് ഹദ്ദഥനി ഫസദഖനി വവഅദനി ഫവഫാലി. അബുൽ ആസ് എന്നോട് സത്യമാണ് സംസാരിച്ചത്, അദ്ദേഹം എന്നോട് വാക്ക് പറഞ്ഞു അത് പാലിക്കുകയും ചെയ്തു എന്ന് പിന്നീട് അബുൽ ആസിന്റെ സത്യസന്ധതയും അതുപോലെ വാക്ക് പാലിക്കുന്ന സ്വഭാവത്തെയും പുകഴ്ത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിരുന്നു. ബന്ധികളിൽ തടവുകാരിൽ മറ്റൊരാൾ, നബിയുമായി അടുത്ത കുടുംബ ബന്ധമുണ്ടായിരുന്ന മറ്റൊരാൾ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? അബ്ബാസ് നബിയുടെ പിതൃസഹോദരൻ, സഹോദരൻ, ഉപ്പാന്റെ സഹോദരന. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ചെറിയ പ്രായവ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ചെറിയ പ്രായവ്യത്യാസമേ ഉണ്ടായിരുന്നു. എത്രത്തോളം ചില ആളുകൾ അബ്ബാസിനോട് ചോദിച്ചു, അൻത അക്ബർ അയ്യുഹുമ അക്ബർ അൻത അമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുഹുമ അക്ബർ, ആരാണ് വലിയ ആൾ, ആരാണ് പ്രായം കൂടിയ ആൾ എന്ന് മനസ്സിലാക്കുക, നിങ്ങളാണോ അല്ല അള്ളാഹുവിന്റെ റസൂലാണ്? അങ്ങനെ ചോദിക്കണമെങ്കിൽ എന്തായിരിക്കും, വലിയ പ്രായ വ്യത്യാസമുള്ള കാണുന്ന ഒരാളോട് അങ്ങനെ ചോദിക്കുമോ? ഇല്ല, രണ്ടോ മൂന്നോ വയസ്സിന്റെ വ്യത്യാസമേ, അല്ലെങ്കിൽ മൂന്നോ നാലോ, ആ ഏതാണ്ട് ആ വ്യത്യാസം മാത്രമേ. അബ്ബാസും സഹോദരന്റെ മകനായ അള്ളാഹുവിന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിലുണ്ടായിരുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ സഹോദരിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? രണ്ട് സഹോദരിമാരുടെ ഭർത്താക്കന്മാരാണ് അള്ളാഹുവിന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ അബ്ബാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ മൈമൂന ബിൻതുൽ ഹാരിസ് അൽ ഹിലാലിയ റളിയല്ലാഹു അൻഹ, അവരുടെ സഹോദരി ഉമ്മുൽ ഫദ്ൽ ലുബാബ ബിൻതുൽ ഹാരിസ്, അവരാണ് ആരുടെ ഭാര്യ? അബ്ബാസിന്റെ ഭാര്യ ലുബാബ ബിൻതുൽ ഹാരിസ് അൽ ഹിലാലിയ റളിയല്ലാഹു അൻഹ. നോക്കൂ, നിങ്ങൾ അബ്ബാസിനോട് ചിലർ ചോദിച്ചിരുന്നു, ആരാണ് അക്ബർ, നിങ്ങളാണോ അല്ല അള്ളാഹുവിന്റെ റസൂലാണോ? അബ്ബാസ് റളിയല്ലാഹു അൻഹു മറുപടി ശ്രദ്ധിക്കണം. നിങ്ങൾ അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞ മറുപടി ശ്രദ്ധിക്കണം. നിങ്ങൾ എന്താ ചോദ്യം? നിങ്ങളാണോ അക്ബർ, അതല്ല അള്ളാഹുവിന്റെ റസൂലാണോ? അദ്ദേഹം പറഞ്ഞു, ഹുവ അക്ബറു മിന്നി, അള്ളാഹുവിന്റെ റസൂലാണ് എന്നേക്കാൾ അക്ബർ. വഅന വുലിദ്തു ഖബ്ല, പക്ഷെ നബിയേക്കാൾ മുമ്പേ ഞാൻ ജനിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായ മറുപടിയാണ്! എന്നേക്കാൾ അക്ബർ ആരാ? എന്നേക്കാൾ വലുതാരാണ്? അള്ളാഹുന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നബിയേക്കാൾ മുമ്പേ ഞാൻ ജനിച്ചിട്ടുണ്ട്. അൻ അക്ബറു മിൻ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വാക്ക് പറയാൻ ആരും ഇഷ്ടപ്പെട്ടില്ല. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഇഷ്ടപ്പെട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പുലർത്തിയ മര്യാദയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പുലർത്തിയ ആദരവും ബഹുമാനവും എത്രയുണ്ട് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മനസ്സിൽ നമുക്ക് ആദരവ് വേണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്ക് ബഹുമാനം വേണം. അള്ളാഹുന്റെ റസൂലിനെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അള്ളാഹു പഠിപ്പിച്ച സ്നേഹം, ശരിയായ സ്നേഹം, ശരിയായ ആദരവ് അത് പാലിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. നമ്മുടെ സമ്പത്തും സന്താനങ്ങളും എല്ലാം പകരം കൊടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് കാണാൻ, ഒരു നോക്ക് കാണാൻ, അതുപോലും വലുതാവുകയില്ല. അത് വലുതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാഴ്ച കാണുന്നതിന്റെ പ്രത്യേകത അത്രയുമുണ്ട്. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് തടവുകാരനായി മദീനയിൽ വന്ന സമയത്ത് അദ്ദേഹം നല്ല പൊക്കമുള്ള ആളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരു വസ്ത്രം നൽകാൻ, തടവുകാരനായിട്ടാണ്, കുറെ വസ്ത്രമൊന്നും ഉണ്ടാവുകയില്ല, വസ്ത്രം നൽകാൻ അൻസാരികൾ വസ്ത്രം ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ അബ്ബാസിന് യോജിച്ച വസ്ത്രം മുനാഫിക്കുകളുടെ നേതാവ് അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സുലൂൽ അയാളുടെ വസ്ത്രമാണുള്ളത്. അയാളത് അബ്ബാസിന് നൽകി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരന് നൽകി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുകൊണ്ടാണ് അത്രേ മുനാഫിക്കായ അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സുലൂൽ മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വസ്ത്രം ആർക്ക് നൽകി? അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സുലൂലിനെ കഫൻ ചെയ്യാൻ നൽകിയത്. കാരണം മുമ്പ് ചെയ്തു തന്ന ഈ ഉപകാരത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃ സഹോദരൻ നൽകിയ ഉപകാരത്തിന് നബി നൽകിയ മുകാഫഅത്താണ്, പകരം നൽകിയതാണ്. നമുക്കൊരാൾ ഒരു ഉപകാരം ചെയ്താൽ തത്തുല്യമായ ഉപകാരം ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക. അതിന് സാധിച്ചില്ലേ, അയാൾക്ക് പ്രത്യുപകാരം ചെയ്തു എന്ന് തോന്നുന്നതുവരെ അയാൾക്കൊണ്ട് പ്രാർത്ഥിക്കുക. ഇത് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമാണ്. കാരണം ഒരാൾ നമുക്ക് വല്ല ഉപകാരവും ചെയ്താൽ അയാളുടെ കൈ നമ്മുടെ കൈക്ക് മുകളിലായി, മനസ്സിലായില്ലേ? അത് മുസ്ലിം അല്ലാത്ത ഒരാളാണെങ്കിലോ? അയാളുടെ കൈ നമ്മുടെ ഒരു മുസ്ലിമിന്റെ കൈക്ക് മുകളിലാവുക, അയാൾക്ക് ശ്രേഷ്ഠത വർദ്ധിക്കുക എന്നത് അഭികാമ്യമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തിരിച്ചു വേഗം ഉപകാരം ചെയ്യുക. അപ്പൊ എന്തായി? ഒരുപോലെ. അപ്പോൾ ഒരുപോലെ അങ്ങോട്ട് അധികം ചെയ്താൽ വീണ്ടും മുകളിലായി, വീണ്ടും മുകളിലായി. അതുകൊണ്ടാണ് ഇതുപോലുള്ള ഉപകാരങ്ങൾ മുസ്ലിമിന് നൽകുക എന്നത് പുണ്യകരമാണ്. മുസ്ലിം അല്ലാത്തവന് നൽകുന്നതും പുണ്യകരമായ കാര്യമാണ്. പാവപ്പെട്ടവനെ സഹായിക്കുക, ബുദ്ധിമുട്ടവനവന് എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കുക, അവന് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് അകറ്റാൻ ശ്രമിക്കുക എന്നത് നല്ല കാര്യമാണ്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ തടവുകാരനായി ബദറിൽ പിടിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ അദ്ദേഹം മക്കയിൽ വെച്ച് തന്നെ മുസ്ലിമായിരുന്നു, പക്ഷെ ഇസ്ലാം മറച്ചു വെച്ചിരുന്നു. ഇസ്ലാം മറച്ച് നിർബന്ധിക്കപ്പെട്ടിട്ടാണ് അദ്ദേഹം ബദറിലേക്ക് പുറപ്പെട്ടത്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു നിർബന്ധിക്കപ്പെട്ടിട്ടാണ് യഥാർത്ഥത്തിൽ ബദറിന് പുറപ്പെടേണ്ടി വന്നത്. പക്ഷെ ബദറിൽ ബന്ദിയായി പിടിക്കപ്പെട്ടപ്പോൾ ശത്രുക്കളുടെ കൂട്ടത്തിൽ ഒരാളായിട്ടാണ് പിടിക്കപ്പെട്ടത്. അദ്ദേഹം ഉള്ളിൽ മുസ്ലിമായിരുന്നു എന്നതല്ല അവിടെ പരിഗണിക്കപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നേരത്തെ ഹിജ്റ വന്നിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ. പക്ഷേ അങ്ങനെ ചെയ്തില്ല, ബദറിൽ ശത്രുക്കളുടെ കൂടെ പുറപ്പെടേണ്ടി വന്നു. ബദറിലെ മുശ്രിക്കുകളുടെ കൂടെ മുശ്രിക്കല്ലാതിരുന്നിട്ടും അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ബന്ദിയായി പിടിക്കപ്പെട്ടു. ആ സന്ദർഭത്തിൽ മോചനദ്രവ്യം വാങ്ങി ആളുകളെ മോചിപ്പിക്കുന്നുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃ സഹോദരനാണ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. അൻസാറുകൾ വന്ന് നബിയോട് ചോദിച്ചു, നബിയെ, ഞങ്ങളുടെ സഹോദരിയുടെ മകൻ അബ്ബാസിന്റെ മോചനദ്രവ്യം ഫിദിയ വാങ്ങാതെ ഞങ്ങൾ വിട്ടുകൊടുത്തോട്ടെ? അൻസാറുകൾ അബ്ബാസിനെ പരിചയപ്പെടുന്ന എങ്ങനെ? ഞങ്ങളുടെ സഹോദരിയുടെ മകനെന്ന. യഥാർത്ഥത്തിൽ അബ്ബാസിന്റെ പിതാവ് അബ്ദുൽ മുത്തലിബിന്റെ ഉമ്മയാണ് മദീനക്കാരി, മനസ്സിലായില്ലേ? അബ്ദുൽ മുത്തലിബിന്റെ ഉമ്മ മദീനക്കാരിയാണ്. മുമ്പ് അബ്ദുൽ മുത്തലിബിന്റെ ചരിത്രം പറയുമ്പോൾ നമ്മളത് വിശദീകരിച്ചിരുന്നു. പക്ഷേ അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അൻസാറുകൾ നബിയോട് ചോദിക്കാൻ, നബിയെ, ഞങ്ങളുടെ സഹോദരിയുടെ മകന്റെ സ്ഥിതി ഞങ്ങൾ പോട്ടെ എന്ന് വെച്ചോട്ടെ, വിട്ടുകൊടുത്തോട്ടെ, വെറുതെ അബ്ബാസിനെ മോചിപ്പിച്ചോട്ടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, വല്ലാഹി ലാ തദറൂന മിൻഹു ദിർഹമ, വല്ലാഹി ലാ തദറൂന മിൻഹു ദിർഹമ. അൻസാറുകൾ ചോദിച്ചു, ഇദാൻ ലനാ ഫൽനതുർക് ലിബ്നി ഉഖ്തിനാ, ഞങ്ങളുടെ സഹോദരിയുടെ മകനെ വെറുതെ ഞങ്ങൾ വിട്ടയച്ചോട്ടെ? നബി അനുവാദം തന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവാണ് അതിൽ നിന്നൊരു ദിർഹം നിങ്ങൾ വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം നബിയുടെ പിതൃ സഹോദരനാണ് എന്നതുകൊണ്ട് ഒരു മുഹാബാത്ത് എന്ന് പറയും, സ്വന്തക്കാരോട് ഒരു സ്വജനപക്ഷപാതം എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന അത്, ആ രൂപത്തിലുള്ള ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നോക്കുന്നെങ്കിൽ അവിടെ അൻസാറുകൾ പാലിച്ച ഉന്നതമായ മര്യാദ, യഥാർത്ഥത്തിൽ അവർ അബ്ബാസിനെ ഉപകാരം ചെയ്തു കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃ സഹോദരനാണ് എന്നതുകൊണ്ട്. പക്ഷേ അങ്ങനെ നബിയെ താങ്കളുടെ അമ്മിനെ ഞങ്ങൾ വിട്ടുകൊടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കുക നിങ്ങൾ, എന്ന് പറഞ്ഞാൽ അത് നബിക്ക് അവരെന്തോ അങ്ങോട്ട് ഉപകാരം ചെയ്തു കൊടുക്കുന്നത് പോലെയാകും. അത് വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് ഉപകാരം ചെയ്തു കൊടുക്കുന്നത് പോലെ ആകട്ടെ. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ഇത് സഹോദരങ്ങളെ, ഏറ്റവും മാന്യന്മാരായ അങ്ങേറ്റം ഉന്നതമായ സ്വഭാവം പുലർത്തുന്ന ആളുകളുടെ രീതിയാണ്. ചില കവികൾ ചില ഉദാരശീലരായ ഉദാരമതികളായ ആളുകൾക്ക് കുറിച്ച് പറയാറുണ്ട്, അവരിങ്ങോട്ട് ഞങ്ങൾക്ക് തരും, അവർ ആളുകൾക്ക് കൊടുക്കും, പക്ഷെ അവരുടെ പെരുമാറ്റം കണ്ടാൽ തോന്നും അവർക്ക് അവരെന്തോ അങ്ങോട്ട് വാങ്ങിയതാണ്, അവരങ്ങോട്ട് വാങ്ങിയതാണ്, അവരെന്തോ ഉപകാരം പാവങ്ങളിൽ നിന്ന് അങ്ങോട്ട് സ്വീകരിച്ചതുപോലെയാണ് അവർ അവരിൽ നിന്ന് ഉപകാരം സ്വീകരിച്ചവരോട് പെരുമാറുന്നത്. അല്ലാതെ അവരെ കുത്തി പറയുകയോ അവരെ ഉപദ്രവിക്കുക അത് എടുത്തു പറയുകയോ അല്ല അവർ ചെയ്യുക. ഇതാണ് മാന്യന്മാരുടെ സ്വഭാവം. അള്ളാഹു അത് നമുക്ക് നൽകുമാറാകട്ടെ. അൻസാറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെയാണ് അതേക്കുറിച്ച് പറഞ്ഞത്. മുശ്രിക്കുകളിലെ തടവുകാരുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ആളുകളിൽ ഒരാൾ ജുബൈർ ബിനു മുത്തഈം റളിയല്ലാഹു അൻഹു ആണ്. ജുബൈർ അന്ന് മുസ്ലിമല്ല. ജുബൈർ ബിനു മുത്തഈം, മുത്തഈം ഇബ്നു അദി എന്ന മുശ്രിക്കുകളുടെ പഴയകാലത്ത് ജീവിച്ചിരുന്ന നേതാവിന്റെ മകനാണ്. മുത്തഈം ബിനു അദീനെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. ജുബൈർ ബിനു മുത്തഈം അദ്ദേഹത്തിന്റെ ആളുകളായ ചിലർ ബദറിൽ ബന്ദികളാക്കി പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതേക്കുറിച്ച് സംസാരിക്കാൻ മദീനയിലേക്ക് വരികയാണ്. മദീനയിൽ വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നിസ്കരിക്കുക. മഗ്രിബ് നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു തൂർ പാരായണം ചെയ്യുന്നു. വത്തൂർ വകിതാബിൻ മസ്തൂർ ഫിറഖിൻ മൻശൂർ വൽ ബൈതിൽ മഅമൂർ എന്ന് തുടങ്ങുന്ന സൂറത്തു തൂർ ജുബൈർ റളിയല്ലാഹു അൻഹു കേൾക്കുന്നു. ഒടുവിൽ أم خلقوا من غير شيء أم هم الخالقون أم خلقوا السماوات والأرض بل لا يوقنون എന്ന് തുടങ്ങുന്ന ആയത്തുകളെത്തി ജുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാദ അൻ യതീറ ഖൽബി, എന്റെ ഹൃദയം അതിന്റെ സ്ഥാനത്ത് നിന്ന് പാറിപ്പോയേക്കുമോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഖുർആനിന്റെ ആ മനോഹാരിത, അള്ളാഹുവിന്റെ ആയത്തുകളുടെ ഗംഭീരം അത് കേട്ടപ്പോൾ എന്നെനിക്ക് അന്ന് ഇസ്ലാം എന്റെ ഹൃദയത്തിൽ പതിഞ്ഞു എന്ന് ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. പിന്നീടാണ് അദ്ദേഹം മുസ്ലിമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ഈ ബന്ദികളുടെ കാര്യം സംസാരിക്കാൻ വന്നപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുബൈറിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? ജുബൈറിന്റെ പിതാവ് മുത്തഈം ഇബ്നു അദി പഴയകാലത്ത്, അദ്ദേഹം അന്ന് ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം മുശ്രിക്കായി ഉണ്ടായി, മുശ്രിക്കായി മരിച്ച ആളാണ് മുത്തഈം ഇബ്നു അദി. പക്ഷെ അദ്ദേഹം ബാക്കിയുള്ള മക്കാരെ പോലെയല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു അനുഭാവം കാണിച്ചിരുന്നു, മര്യാദ പാലിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ നബിക്ക് മതി മക്കയിലേക്ക് കയറാൻ, എന്റെ അഭയത്തിൽ ഞാൻ ജിവാറ് നൽകിക്കൊള്ളാം, എന്റെ അഭയത്തിൽ കടന്നുകൊള്ളു എന്ന് മുത്തഈം ഇബ്നു അദി പറഞ്ഞിരുന്നു. അതുപോലെ ബനു ഹാഷിമിനെ ബഹിഷ്കരിച്ചുകൊണ്ട് മക്കാർ ഒരു കരാറുണ്ടാക്കി കഅബയിൽ തൂക്കി എന്ന, പിന്നീട് ചില ആളുകൾ അത് കീറിപ്പറിച്ചു വലിച്ചെറിഞ്ഞു. അവരിൽ ആരുണ്ടായിരുന്നു? മുത്തഈം ഇബ്നു അദി ഉണ്ടായിരുന്നു. ഇങ്ങനെ ചില മര്യാദകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പാലിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മകനാണ് ഈ വന്നിട്ടുള്ളത്. ജുബൈർ ബിനു മുത്തഈം തടവുകാരുടെ കാര്യം സംസാരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുബൈറിനോട് പറഞ്ഞു, ലൗ കാനൽ മുത്തഈം ബിനു അദിയ്യൻ ഹയ്യൻ ثم കല്ലമനി ഫി ഹാഉലാ ലതറക്തു ഹാഉലാ ഇന്നത്ന ലഹു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കാനൽ മുത്തഈം ബിനു അദിയ്യൻ ഹയ്യൻ ഫകല്ലമനി ഫി ഹാഉലാ ഇന്നത്ന ലതറക്തുഹും ലഹു. മുത്തഈം ഇബ്നു അദി ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ, എന്നിട്ട് അദ്ദേഹം ഈ നച്ചന എന്ന് പറഞ്ഞ ഈ ദുർഗന്ധം ഇവരുടെ കാര്യത്തിൽ എന്നോട് സംസാരിച്ചിരുന്നുവെങ്കിൽ അയാൾക്ക് വേണ്ടി ഒന്നും വാങ്ങാതെ ഞാൻ ഇവരെ വിട്ടുകൊടുക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് ചെയ്ത ആ മര്യാദയുള്ള പെരുമാറ്റം ഓർത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തഈമിന്റെ മകനായ ജുബൈറിനോട് ഈ വാക്ക് പറയുകയുണ്ടായി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാറുണ്ട്. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിലാണ് മക്കാരായ ബന്ധികളോട് പെരുമാറിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരിൽ ചിലർ മോചനദ്രവ്യം പകരം വാങ്ങിക്കൊണ്ട് അവരെ മുസ്ലിമീങ്ങൾ മോചിപ്പിച്ചു. മറ്റു ചിലർ അവർ തീരെ ഇല്ലാത്തവരായി, അവരെ വെറുതെ ചിലരെ വിട്ടിരുന്നു. അൻസാറുകളായ കുട്ടികൾക്ക് എഴുത്ത് പഠിപ്പിക്കാൻ അതിന് കൂലിയായിക്കൊണ്ട് ചിലരെ മോചിപ്പിച്ചിരുന്നു. അവരിൽ പലരും, ബന്ദികളായിരുന്നവരിൽ പലരും പിന്നീട് മുസ്ലിമീങ്ങളായിട്ടുണ്ട്. ഇതാണ് ബദറിൽ ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിമീങ്ങളും അവിടെ വമ്പിച്ച വിജയം നേടുകയും ഈ രൂപത്തിൽ അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് പ്രതാപം നൽകുകയും ചെയ്തു. ബദറോടെയാണ് അബ്ദുല്ലാഹിബ്നു ഉബൈ ബിൻ സുലൂലിന്റെ നേതൃത്വത്തിലുള്ള മുനാഫിഖുകൾ പുറമേക്ക് ഇസ്ലാമിൽ ചേർന്നത്. അവരൊരിക്കലും മുസ്ലിമീങ്ങളായിരുന്നില്ല, അവർക്കുള്ളിൽ യാതൊരു വിശ്വാസവുമില്ല. പക്ഷേ അവർ ഇസ്ലാം അഭിനയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവരാണ് മുനാഫിഖുകൾ. ആ ഷർറു തുടങ്ങുന്നത് ബദറോടെയാണ് എന്ന് ഇമാം ഇബ്ൻ കസീർ റഹിമഹുള്ള സൂറത്തുൽ ബഖറയിൽ മുനാഫിഖുകളെ കുറിച്ച് പറയുന്ന ആയത്തുകളുടെ തഫ്സീറിൽ വ്യക്തമായി പറഞ്ഞത് നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ രണ്ട് രൂപത്തിലാണുള്ളത് നിഫാഖ്. രണ്ട് ഇനമാണ്. ഒന്ന് നിഫാഖുൽ ഇഅ്തിഖാദി, രണ്ട് നിഫാഖുൽ അമലി. ഒന്നാമത്തേതാണ് നിഫാഖുൽ അക്ബർ, ശിർക്കുൽ അക്ബർ എന്ന് പറയുന്നത് പോലെ. അത് വിശ്വാസത്തിലെ നിഫാഖാണ്, വിശ്വാസത്തിലെ കാപട്യമാണ്. അതാണ് വലിയ നിഫാഖ്. അവർ മുസ്ലിമീങ്ങളെ അല്ല, പുറമേക്ക് ഇസ്ലാം അഭിനയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഉള്ളിൽ തികഞ്ഞ കുഫ്റാണ്, ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടുമുള്ള തികഞ്ഞ വിദ്വേഷമാണ്. അള്ളാഹുവിനോടോ അവന്റെ റസൂലിനോടോ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് യാതൊരു സ്നേഹവുമില്ല, ഒരു കൂറുമില്ല. ഇതാണ് ഇഅ്തിഖാദിയായ നിഫാഖ്, വിശ്വാസത്തിലെ കാപട്യം. ഒരു വിശ്വാസവുമില്ല. അവർ മുസ്ലിമീങ്ങളെയല്ല, കാഫിറുകളെ. അവർ നരകത്തിന്റെ അടിത്തട്ടിന് ഇന്ന മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫരി മിനന്നാർ വലം തജിദ ലഹും നസീറ. മുനാഫിഖുകൾ നരകത്തിന്റെ അടിത്തട്ടിലാണ്. കുഫാറുകൾക്കും പുറമേക്കും ഉള്ളിലേക്കും കാഫിറുകളായ മുഷരിക്കുകൾക്കും കാഫിറുകൾക്കും ഒക്കെ അടിയിൽ, അവരെക്കാൾ അടിയിൽ. അവരുടെ ഷർ അത്രയും വലുതാണ്, മുസ്ലിമീങ്ങൾക്കുള്ള ഉപദ്രവം അത്രയും വലുതാണ്. രണ്ടാമത്തെ നിഫാഖ് ശ്രദ്ധിക്കുക, ഇത് വലിയ നിഫാഖല്ല, വലിയ കാപട്യമല്ല. ഇത് അമലിൽ, പ്രവർത്തനങ്ങളിൽ സംഭവിക്കുന്ന കാപട്യമാണ് നിഫാഖുന അമലി. ഇത് ചെയ്തവർ ഏതാ, ഈ നിഫാഖ് ആരിൽ സംഭവിക്കാം? മുസ്ലിമീങ്ങളിൽ തന്നെ സംഭവിക്കാം. അതുകൊണ്ട് അവരെന്തല്ല, ഇസ്ലാമിന് പുറത്തല്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ആയത്തുൽ മുനാഫിഖി തലാസ്, മുനാഫിഖിന്റെ അടയാളം മൂന്നെണ്ണമാണ്. ഇദാ ഹദ്ദസ കദബ് വഇദാ വഅദ അഖ്ലഫ വഇദാ ഉതുമിന ഖാൻ, സംസാരിച്ചാൽ കളവ് പറയും, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും, വിശ്വസിച്ചാൽ വഞ്ചിക്കും. വേറെ ചില റിവായത്തുകൾ വഇദാ ഖാസമ ഫജർ, തർക്കത്തിലായാൽ തെറ്റായ മാർഗങ്ങൾ ഉപയോഗിക്കും തർക്കം ജയിക്കാൻ, ന്യായമല്ല അന്യായമായ മാർഗങ്ങൾ ഉപയോഗിക്കും. വൈദാ ഖാസമ ഫജർ എന്നാണ് അതിന്റെ അർത്ഥം. ഇതൊക്കെ നിഫാഖിന്റെ അടയാളങ്ങളാണ്. പക്ഷെ ഇത് സംഭവിച്ചാൽ, ഒരാൾ സംഭവിച്ചാൽ അതോടെ കാഫറായി എന്നല്ല. അബ്ദുല്ലാഹിബ്നു ഉബൈ ബിൻ സുലൂലിന്റെ കൂടെ കൂട്ടുന്ന മുനാഫിഖായി എന്നല്ല പറഞ്ഞത്, മറിച്ച് അവന് നിഫാഖിന്റെ അംശങ്ങളുണ്ട്. ഇതുപോലെ ചില കാര്യങ്ങൾ കുഫറാണ്, പക്ഷെ അത് ഇസ്ലാമിന് പുറത്തു പോകുന്ന കുഫറല്ല, ജാഹിലിയത്തിന്റെ ഭാഗമാണ് ചില കാര്യങ്ങൾ. മരിച്ചവർക്ക് വേണ്ടി ആർത്ത് അട്ടഹസിക്കുക, കുപ്പായം വലിച്ചു കീറുക, അതുപോലെ തറവാടിന്റെ പേരിൽ അഭിമാനം പറയുക, മറ്റുള്ളവരുടെ കുടുംബ പരമ്പരയുടെ പേരിൽ അവരെ കുത്തി പറയുക, ജാഹിലിയത്തിന്റെ അംശങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള ചെറിയ കുഫറു പോലെ, ചെറിയ കുഫറു പോലെ സിബാബുൽ മുസ്ലിമിൻ ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ, മുസ്ലിമിനോട് ഒരാൾ അയാളെ ചീത്ത വിളിച്ചാൽ അത് ഫുസൂഖാണ്, ഫിസ്ഖാണത്, അധർമ്മമാണത്. വഖിതാലുഹു കുഫ്റുൻ, മുസ്ലിമിനോട് ഒരാൾ യുദ്ധം ചെയ്താൽ അത് കുഫറാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പോരടിച്ചവനൊക്കെ ഉടനെ ഇസ്ലാമിന് പുറത്തുപോയി എന്നല്ല, പക്ഷേ അത് ചെറിയ കുഫ്റാണ്, വലിയ അബദ്ധമാണത്, ചെറിയ വിശാലമായ പാപമല്ല, അതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. എന്നതുപോലെ നിഫാഖ് അത് രണ്ടിനമുണ്ട്. നമ്മൾ അബ്ദുല്ലാഹി ഉബൈ ഇബ്നു സുലൂലിനെ ഇസ്ലാമിന്റെ തുടക്കത്തിൽ ഈ പറഞ്ഞ ആളുകളൊക്കെ കുറിച്ച് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുക, അത് ഏത് നിഫാഖാണ്, അസ്ഹറായിരിക്കോ അക്ബറായിരിക്കോ, അക്ബറാണ്. ഇസ്ലാമിന് പുറത്തു പോകുന്ന മുസ്ലിമീങ്ങളെ അല്ല അവർ, മുനാഫിക്കുകളാണ്. അങ്ങനെയുള്ള വിഭാഗം ഉടലെടുത്തത് ബദറിന് ശേഷമായിരുന്നു എന്നാണ്. ബദറിന് ശേഷം മുസ്ലിമാണെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും അവർക്ക് ലാഭമായി നേടാനുണ്ടായിരുന്നു. അള്ളാഹു അവരെ കുറിച്ചാണ് ഖുർആനിൽ പറഞ്ഞത്, ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലു നശഹദു ഇന്നക ലറസൂലുള്ളാഹ് വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. ഉനബിയെ താങ്കളുടെ അരികിൽ മുനാഫിഖുകൾ വന്നാൽ അവർ പറയും, താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. അള്ളാഹുവിനെ അറിയാം താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു. അവർ കളവ് പറയുക. എന്താണ് അവർ കളവ് പറയുന്നത്? അവരുടെ ഷഹാദത്ത് കളവാണെന്ന് അള്ളാഹു പറയുക. താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്നവരുടെ ഷഹാദത്ത് കളവാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്ന് യഥാർത്ഥ സാക്ഷ്യം ഒരുവൻ വഹിച്ചാൽ അവൻ മുനാഫിഖല്ല, അവൻ മുസ്ലിമാണ്. മുസ്ലിമാണ്. അവനിൽ നിഫാഖിന്റെ എന്തെങ്കിലും അടയാളങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കളവ് പറയുക എന്നത് സംഭവിച്ചതുകൊണ്ട് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. ഇതിനർത്ഥം ആ കാര്യങ്ങളൊക്കെ നിസ്സാരമാണ് എന്നാണോ? അല്ല. കളവ് പറയുക നിസ്സാരമാണോ? വാഗ്ദാനം ലംഘിക്കുക നിസ്സാരമാണോ? അല്ല. അതൊക്കെ വലിയ അബദ്ധങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും സിദ്ഖ് ഫഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ വഇന്നൽ ബിർ യഹ്ദി ഇലൽ ജന്ന വഇന്നർ റജുല ലാ യസ്ദുഖ് വയതഹറ സിദ്ഖ് ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ. നിങ്ങൾ കളവ് പറയുക, നിങ്ങൾ സത്യം പറയുക, നിങ്ങൾ സത്യം പറയുക, സത്യം നന്മയിലേക്ക് നയിക്കും, നന്മ സ്വർഗത്തിലേക്ക് നയിക്കും. ഒരാൾ സത്യം പറയും, സത്യം പറയാൻ പരമാവധി പരിശ്രമിക്കും, ഒടുവിൽ അള്ളാഹുവിങ്കിൽ അവൻ സിദ്ദീഖ് എന്ന് രേഖപ്പെടുത്തപ്പെടും, ശരിയായ സത്യസന്ധൻ എന്ന് രേഖപ്പെടുത്തപ്പെടും. വയ്യാക്കുമ്പോൾ കെതി, നിങ്ങൾ കളവ് സൂക്ഷിക്കുക. വൈനൽ കെതി ബൈഹിയിൽ അൽ ഫുജൂർ, കളവ് തിന്മയിലേക്ക്, മ്ലേച്ഛമായ കാര്യങ്ങളിലേക്ക് നയിക്കും. വൈനൽ ഫുജൂർ യഹ്ദിയിൽ അന്നാർ, തിന്മകൾ അത് നരകത്തിലേക്ക് നയിക്കും. വൈന്ന റജുല ലയക്ദിബ് വയതഹറൽ കദിബ്, ഒരുവൻ കളവ് പറയും, കളവിങ്ങനെ ശീലമാക്കും. ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബ, ഒടുവിൽ അള്ളാഹുവിങ്കിൽ അവൻ കദ്ദാബെന്ന്, പെരുങ്കള്ളനെന്ന് രേഖപ്പെടുത്തപ്പെടും. ഗൗരവപ്പെട്ട കാര്യമാണ്, മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ പോലും അംഗീകരിച്ച സ്വഭാവമാണത്, സിദ്ഖ്, സത്യസന്ധതയാണ്. അവിടുന്ന് ദാവത്ത് ആരംഭിച്ചത് തന്നെ തന്റെ സത്യസന്ധത മുൻനിർത്തിയിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചോദിച്ചത്? ഈ താഴ്വരക്കപ്പുറത്തുനിന്ന് ഒരു സൈന്യം നിങ്ങളെ ഈ മലക്കപ്പുറത്തുനിന്ന് ആക്രമിക്കാൻ വരുന്നെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവരെന്താണ് മറുപടി പറഞ്ഞത്? ഉറപ്പായും വിശ്വസിക്കും. സിദ്ഖല്ലാതെ, സത്യസന്ധതയല്ലാതെ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പരിചയിച്ചിട്ടില്ല, ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്നൊരു കളവൊരിക്കലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നാണ് മുശ്രിക്കുകളായ ആളുകൾ പറയുന്നത്. അത് ഇസ്ലാമിന്റെ സ്വഭാവം, അതൊന്നും നിസാരമായ തിന്മയാണെന്നല്ല ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. പക്ഷെ ഒരാൾക്ക് അങ്ങനെ സംഭവിച്ചാലും അതോടെ കാഫറാകുന്നില്ല, കുഫർ അതിന്റെ അപ്പുറത്തുള്ള കാര്യമാണ്. പക്ഷേ ചെറിയ തിന്മകൾ വലിയ തിന്മയിലേക്ക് കൊണ്ടുപോകും, അതുകൊണ്ടത് സൂക്ഷിക്കണം. ഇൻഷാല്ലാഹ് സീറയുടെ ഈ കവിതയിലെ വരുന്ന വരികൾ നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം, അടുത്ത തർസിൽ വിശദീകരിക്കാം. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم انا نسالك فعل الخيرات وترك المنكرات وحب المساكين وان تغفر لنا وترحمنا وتتوب علينا. واذا اردت بقوم فتنه فاقبضنا اليك غير مفتونين. ونسالك حبك وحب من يحبك وحب عمل يقربنا الى حبك. اللهم اقسم لنا من خشيتك ما يحول بيننا وبين معاصيك، ومن طاعتك ما تبلغنا به جنتك، ومن اليقين ما تهون به علينا مصيبات الدنيا. ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا، واجعله الوارث منا، واجعل ثأرنا على من ظلمنا، وانصرنا على من عادانا، ولا تجعل مصيبتنا في ديننا، ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا، ولا تسلط علينا من لا يرحمنا. اللهم اغفر لنا وارحمنا. اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وأنثانا. صلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.